ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. തേജസ്, നീ എന്തിനാ ആവശ്യമില്ലാതെ ചൂടാവുന്ന? നിന്നെ പോലെ അവൾക്ക് ഇവിടെ വരെ അവകാശമുണ്ട്. അവിടെ ഒറ്റയ്ക്ക് അവളെ നിർത്തി പോരാൻ എനിക്ക് തോന്നിയില്ല. നീ അകത്തേക്ക് വന്ന്, നമുക്ക് ഉള്ളിൽ പോയിട്ട് സംസാരിക്കാം. കാശി തേജസിന്റെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു, എന്നെ വിട്, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മോളെ ഞാൻ ആർക്കും തരില്ല. ഇവളെ കൂടി നഷ്ടപ്പെട്ട തേജസിനെ പിന്നെ ആരും കാണില്ല. ഞാനും പോവും ഈ ഭൂമിയിൽ നിന്ന്. മാളുവിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ കരയുന്ന കണ്ട് എല്ലാവരെയും പോലെ റസിയുടെ നെഞ്ചു പിടഞ്ഞു. അവനെ ആശ്വസിപ്പിക്കാൻ അവളുടെ ഉള്ളു തുടിച്ചു. അവളും മുഖം താഴ്ത്തി കരഞ്ഞുകൊണ്ടിരുന്നു.
തേജസ് മോനെ,
ദത്തൻ ഊന്നുവഴി നിലത്തുകുത്തി മഹിയുടെ തോളിൽ പിടിച്ച് അവരുടെ അടുത്തേക്ക് വിരുമ്പിക്കൊണ്ട് വന്നു.
വേണ്ട, ഞങ്ങൾക്ക് ആരുടെയും സ്നേഹം വേണ്ട.
അവൻ മാളുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ബൈക്കിനടുത്തേക്ക് പോയി. മാളു എല്ലാവരെയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നോക്കി.
തേജസ്, നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ?
കാശി അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവന്റെ കൈ വലിച്ചു.
എന്നെ വിട്, ഞങ്ങൾ പോവുകയാ, ഞങ്ങൾ തടയാൻ ശ്രമിക്കണ്ട. തേജസ് നിന്നോടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. ഇല്ല ഇല്ല ഇല്ല.
തേജസ് കാശിയെ തള്ളിമാറ്റി. വീഴാൻ പോയ കാശിയെ അജുവും ജോയും താങ്ങി പിടിച്ചു. ദേഷ്യം വന്ന കാശിനാഥൻ അവന്റെ കവളിലേക്ക് ആദ്യമായി അടിച്ചു.
ഉരുത്തക്കേട് ഒരുപാട് നീ എന്നോട് കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ക്ഷമിച്ചത് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ. ഇപ്പൊ നിനക്ക് ഞങ്ങളുടെയൊക്കെ സ്നേഹം തട്ടിത്തെറിപ്പിച്ച് പോണെങ്കിൽ പൊക്കോ. ആരും നിന്നെ ഇവിടെ തടയില്ല. നിന്നെ പോലെ ഇവൾക്ക് ഇവിടെ വരാനും താമസിക്കാനും അവകാശമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇവളെയും സ്നേഹിക്കണം. ഞങ്ങൾ ഇത്രയും പേരുടെ സ്നേഹവും സന്തോഷവും ഇല്ലാതാക്കി. നിനക്ക് ഇവളുമായിട്ട് ഇവിടുന്ന് പോണെങ്കിൽ പോയിക്കോ. നിന്നെ ആരും ഇവിടെ തടയുന്നില്ല. പോടാ, പോ, ഇറങ്ങിപ്പോ.
കാശി അവന്റെ കഴുത്തിന് പിടിച്ച് തള്ളി. തേജസ് നിറഞ്ഞ മിഴിയോടെ കാശിയെ നോക്കി. അയ്യോ മോനെ. ലക്ഷ്മി മുന്നോട്ട് വന്നു.
വേണ്ടമ്മേ, അവൻ പോട്ടെ.
കാശി അമ്മയെ തടഞ്ഞു. തേജസ് പൊട്ടിക്കരയുന്ന മാളുവിന്റെ കൈ പിടിച്ച് ബൈക്കിനടുത്തേക്ക് പോയി. തേജസ് ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. പിന്നെ മാളുവിന്റെ കൈ പിടിച്ച് അവരുടെ അടുത്തേക്ക് ഓടി വന്നു. കാശിയുടെ നെഞ്ചോട് ചേർന്നു. നിന്നെ വിട്ടു പോകം വയ്യ കാശി. തേജസ്സും മാളും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സന്തോഷം കൊണ്ട് നിറഞ്ഞ മിഴിയോടെ കാശി അവരെ നെഞ്ചോട് ചേർത്തു. കാശി അവരെ ചേർത്തി പിടിച്ച് വീട്ടുകാരെ നോക്കി.
ഞങ്ങളെ സ്നേഹിച്ച പോലെ ഇനി ഇവരെയും എല്ലാവരും സ്നേഹിക്കണം. നമ്മുടെ മക്കളാണിവർ, അനാഥരല്ല.
കാശി എല്ലാവരെയും നോക്കി പറഞ്ഞു. ലക്ഷ്മി അവരെ രണ്ടാളെയും കൈനീട്ടി വിളിച്ചു. എല്ലാവരുടെയും സ്നേഹചുംബനങ്ങൾ അവർ ഏറ്റുവാങ്ങി. ശേഖരൻ മാത്രം ഏറ്റവും പുറകിൽ ഒഴിഞ്ഞുമാറി നിന്നു. എല്ലാവരുടെയും ഇടയിൽ ചിരിതൂങ്ങി നിൽക്കുന്ന മാളവികയുടെ മുഖം കാണുമ്പോൾ അയാളുടെ ദേഹം വിറക്കാൻ കാരണമായി. അയാളുടെ ഓർമ്മയിൽ അഭിരാമി തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. മാളവിക എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്നതിനിടയിൽ പുറകിൽ തന്നെ ഭയത്തോടെ നോക്കുന്ന ശേഖരനെ നോക്കി ചിരിച്ചു. മുമ്പിൽ അഭിരാമി നിൽക്കുന്ന പോലെ ശേഖരന് തോന്നി. അവൾ എല്ലാവരുടെയും ഇടയിൽ നിന്ന് തന്റെ അടുത്തേക്ക് വരുന്ന കണ്ട് ശേഖരൻ വിറക്കുന്ന കാലുകളോടെ അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് പോയ ശേഖരൻ റൂമിലേക്ക് കയറി കഥകടച്ചു. അഭിരാമിയുടെ മുഖം ഓർക്കും തോറും അയാൾ കിതച്ചുകൊണ്ടിരുന്നു. ടേബിളിൽ ഇരിക്കുന്ന ജഗ്ഗിലെ വെള്ളം അയാൾ വായിലേക്ക് അമിഴ്ത്തി. അയാൾക്ക് ദേഹം കുഴയുന്ന പോലെ തോന്നി. ശേഖരൻ ബെഡിൽ പതിയിരുന്നു. ആഴക്കടൽ പോലെ ഉരിയുന്ന മനസ്സോടെ അയാൾ മിഴികളടച്ചു. സ്വീകരണ മുറിയിൽ ദത്തന്റെയും ദേവകിയുടെയും നടുവിൽ ഇരിക്കുകയാണ് തേജസ്സും മാളവികയും.
മിസ്റ്റർ രാമദത്തൻ, ഞങ്ങളെയൊക്കെ മറന്നോ?
തേജസ്സിനെ ചേർത്ത് പിടിച്ചിരുന്ന ദത്തിനോട് കാശി കളിയാക്കി ചോദിച്ചു.
പോടാ അവിടുന്ന്.
സോഫയുടെ അരികിൽ നിൽക്കുന്ന അവന്റെ കൈത്തണ്ടയിൽ മെല്ലെ അടിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു.
ഇനി എന്റെ മക്കളെ എങ്ങോട്ടും വിടില്ല.
ദേവികി അവരുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും സ്നേഹം കൊണ്ട് മൂടുമ്പോൾ മാളുവിനെയും തേജസ്സിനെയും മനസ്സ് നിറഞ്ഞു.
മക്കളെ, ഞങ്ങളുടെ മോള് അഭിരാമി, അവളെന്തേ കൊണ്ടുവന്നില്ല? പിണക്കാണോ ഞങ്ങളോട്?
അഭിരാമിയെ ചോദിക്കുമ്പോൾ ദത്തിന്റെ സ്വരം ഇടറിയുന്നു. അയാളുടെ ചോദ്യം കേട്ട് വേദനയോടെ തേജസ്സും മാളവികയും കാശിയും ജാനിയും നോക്കി.
എന്താ മോനെ അവൾ വരാതിരുന്നേ? എന്റെ കുട്ടിയെ കാണാൻ കൊതിയായി.
ദത്തൻ കാശിയോട് ചോദിച്ചപ്പോൾ എല്ലാവരും കാശിയെ നോക്കി.
അത് ആമിയമ്മ ഇപ്പോൾ ഒരാശ്രമത്തിലാണ്. ദ്രോണാഗവങ്ങൾ മരിച്ചതിന് ശേഷം പോയതാണ്. ആമിയമ്മ ഒരു വർഷം കഴിയാതെ തിരിച്ചു വരില്ല.
കാശി അവരോട് മനസ്സിൽ തോന്നിയെന്നുള്ള പറഞ്ഞു.
എവിടെയാണ് എന്റെ കുട്ടി? ഏത് ആശ്രമത്തിലാണ് എന്റെ മോള്? ഇവരുടെ അച്ഛനോടൊപ്പം പോയതിനു ശേഷം ഞങ്ങൾ ആരും പിന്നെ അവളെ കണ്ടിട്ടില്ല. അവളെ ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. ദ്രോണാഗവിനെ ഞങ്ങൾക്ക് അറിയുകയുമില്ലായിരുന്നല്ലോ. അവൾ ഞങ്ങളോട് പ്രണയം മറച്ചുവെച്ചു. മരിക്കുന്നതിന് മുമ്പ് അവളെ ഒന്ന് കാണണം ഞങ്ങൾക്ക്.
അയാൾ വിതുമ്പി. കാശി എന്തു പറയണമെന്നറിയാൻ നിന്നു. മുത്തച്ഛ, മാളവി അയാൾക്ക് മുമ്പിൽ മുട്ടുകുത്തി. എന്താ മുത്തച്ഛ ഇത്? എല്ലാവരും കരഞ്ഞോണ്ടിരിക്കുന്നേ. ഞങ്ങളുടെ അമ്മ ഇങ്ങോട്ട് തന്നെ വരും. ഒരു വർഷത്തെ കാര്യമില്ലേയുള്ളൂ. അത് കഴിഞ്ഞ് മുത്തച്ഛന്റെ ആമിക്കുട്ടി ഓടി വന്ന് അച്ഛാന്ന് നീട്ടി വിളിക്കും.
മോളെ, അഭിരാമിയുടെ അതേ മുഖമുള്ള കൊച്ചുമകൾ പറയുന്നു കേട്ട് കരച്ചിൽ പിടിച്ചു വെക്കാനാവാതെ ദത്തൻ അവൾ നെഞ്ചോട് ചേർത്തു. മാതി മുത്തച്ഛ കരഞ്ഞത്,
മോളെ, ഞങ്ങളുടെ കാശി കൊന്നിട്ടില്ല നിങ്ങളുടെ അച്ഛനെ. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.
ഞങ്ങൾക്കറിയാം മുത്തച്ഛ, എന്റെ അച്ഛനെ കൊന്നയാളെ ദൈവം എനിക്ക് മുമ്പിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അവൻ സിദ്ധാർത്ഥൻ, അവനാണ് എൻ്റെ അച്ഛനെ കൊന്ന്. സ്വന്തം അച്ഛൻ്റെ മരണം മുമ്പിൽ കാണേണ്ടി വന്നവളാണ് ഞാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാളവിക തേജസ്സിനെ നെഞ്ചിലേക്ക് വീണു. അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരും വിശ്വസിക്കാനാവാതെ ഇരുന്നു. അവൾ കരയുന്ന കേട്ട് കാശി പറയാൻ തുടങ്ങി,
ഞാൻ പറഞ്ഞില്ലേ ബാസിപ്പ, അവനാണെല്ലാം ചെയ്തതെന്ന്. എന്നിട്ട് എല്ലാ കുറ്റവും എൻ്റെ തലയിൽ വെച്ച് കെട്ടി. ഒരു തെറ്റും ചെയ്യാതെ ഞാൻ 5 വർഷം ജയിലിൽ കിടന്നു. അപ്പോഴേക്ക് അവൻ പുറത്ത് സുഖിച്ചു കിടന്നു. അച്ഛനെ വിളിക്കാമേ, എന്നിട്ട് അവന്റെ തനിനിറന്തെന്ന് കേൾക്കാൻ പറ. എന്റെ അച്ഛനെ എന്നെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായാണവൻ. മാന്യനായി ചമഞ്ഞു നടക്കുന്ന അവന്റെ മുഖംമൂടി സമൂഹത്തിന് മുമ്പിൽ വലിച്ച് കീറും ഞാൻ.
കലി തീരാതെ കാശിനാഥൻ പറഞ്ഞു. അവന്റെ മുഖത്ത് അതേ കോപമായിരുന്നു തേജസിന്റെയും ആളുവിന്റെയും മുഖത്തും. സത്യ ശേഖരനെ വിളിക്കാൻ പോയെങ്കിലും അയാൾ റൂം തുറന്നില്ല. സത്യ തിരിച്ചു ചെല്ലുമ്പോൾ മാളു സത്യങ്ങൾ പറയാൻ തുടങ്ങുകയായിരുന്നു. കാശി നാഷണൽ ടീം സെലക്ഷന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്ന്. ടീം സെലക്ഷന് മുമ്പുള്ള ടൂർണമെന്റിലെല്ലാം നല്ല പ്രകടനം കാഴ്ചവെച്ച കാശിക്ക് സെലക്ഷൻ കിട്ടുമെന്ന് ഉറപ്പാണെന്ന് പപ്പ ഞങ്ങളോട് സന്തോഷത്തോടെ എന്നും പറയുമായിരുന്നു. കാശിയെ നേരിട്ട് പോയി അഭിനന്ദിക്കണമെന്ന് പപ്പ പറഞ്ഞപ്പോൾ ഞാനും പപ്പയോടൊപ്പം വരാൻ തീരുമാനിച്ചു. പപ്പ കോച്ചിങ് സ്ഥാപനത്തിൽ നിന്ന് കാശിയെ ഫോൺ ചെയ്തു. കാശി ഡൽഹിക്ക് പിറ്റേ ദിവസം രാത്രി പോകാൻ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാനും പപ്പയും അന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. റക്കമ്മ തനിച്ചാവൂ എന്ന് പറഞ്ഞ് പപ്പ തേജസിനോട് വരേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൂടെയുണ്ടെന്ന് കാശിക്ക് അറിയില്ലായിരുന്നു. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് കാശിയോട് പപ്പ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. കാശി തൃശ്ശൂരെത്തിയാൽ ഞങ്ങളോട് വിളിക്കാൻ പറഞ്ഞു. പപ്പയുടെ സുഹൃത്തിൻ്റെ കാറിലായിരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പോന്നത്. തൃശ്ശൂരിൽ എത്തിയപ്പോൾ തന്നെ എൻ്റെ പപ്പയുടെ മുഖത്തെ സന്തോഷം കാണണമായിരുന്നു. പാവം, മാളു വന്ന് വിതുമ്പി പിന്നെ വീണ്ടും പറയാൻ തുടങ്ങി. തൃശ്ശൂരെത്തിയപ്പോഴാണ് കാശി ഗ്യാരേജിനടുത്ത് പണിതീരാത്ത ബിൽഡിങ്ങിലുണ്ടെന്ന് ഞങ്ങളോട് ഫോണിലൂടെ പറഞ്ഞ്. അധികം ആരും ഇല്ലാത്ത ഇടം വേണമെന്ന് പപ്പ കാശിയോട് പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം ഞങ്ങൾ വന്നതും പോയതും തൽക്കാലം നിങ്ങളാരും അറിയണമെന്ന് പപ്പയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാശിക്ക് സെലക്ഷൻ കിട്ടിയതിനു ശേഷം ഞങ്ങളെയും കൂട്ടി എല്ലാവരെയും കാണാൻ വരാനായിരുന്നു പപ്പയുടെ തീരുമാനം. കാശി കോവിലത്തേക്ക് വരാനാണ് പറഞ്ഞിരുന്നത്. അങ്ങോട്ട് വന്ന നിങ്ങളെല്ലാവരും കാണില്ലേ, ആരുമില്ലാത്ത ഇടമാവണമെന്ന് പറഞ്ഞപ്പോൾ അതെന്താ കാരണമെന്ന് കാശി ചോദിച്ചപ്പോൾ പപ്പ നുണ പറഞ്ഞൊഴിഞ്ഞു. രാത്രി കാണാമെന്ന് പപ്പ കാശിയോട് പറഞ്ഞു. ഞങ്ങളുടെ കാർ ഗ്യാരേജിന് മുമ്പുള്ള ബിൽഡിങ്ങിലെത്തി.
ഷാജി, കാറ് കുറച്ച് മുമ്പിലേക്ക് ഇട്ടോളൂ.
അച്ഛൻ്റെ സുഹൃത്താണ് ഷാജിയെങ്കിൽ അങ്കിൾ കാറ് കുറച്ച് മുമ്പോട്ടിട്ടു.
മോളിവിടെ ഇരുന്നു, കാശി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. നമ്മൾ ആരാണെന്നുള്ള സത്യം ഇന്ന് അവനെ സർപ്രൈസ് ആയിട്ട് അറിയിക്കാം. ഉയരങ്ങൾ അവൻ കീഴടക്കുമ്പോൾ അത് കൺകുളിർക്ക കാണണം എനിക്ക്. ഞാൻ അവനെ വിളിച്ചിട്ട് വരാം,
ദ്രോണ അവളോട് പറഞ്ഞു. പപ്പ, എന്നിട്ട് നമുക്ക് കാശിയുടെ വീട്ടിൽ പോവാം.
അയ്യോ, അതിപ്പോൾ നടക്കില്ലടാ കുഞ്ഞ്,
പിന്നീട് ഒരിക്കലാവാം. അയാൾ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പപ്പ, എന്നാൽ ഞാനും വരും മുകളിലോട്ട്.
പപ്പയുടെ കുട്ടി വാശി പിടിക്കല്ലേ, പപ്പ വേഗം വരും. നല്ല കുട്ടിയല്ലേ, പപ്പ കുറേ ഐസ്ക്രീം മേടിച്ചു തരാം കേട്ടോ. നല്ല കുട്ടിയായി ഇരിക്കണേ.
എന്നാ ഓക്കെ. അവൾ പുഞ്ചിരിച്ചപ്പോൾ അയാളും ചിരിച്ചു.
പപ്പയുടെ പൊന്നു മോള്.
അവളുടെ കവിളിൽ ഉമ്മോടുത്തുകൊണ്ട് അയാൾ കാറിൽ നിന്നിറങ്ങി. പപ്പ വേഗം വരണേ, മാളൂട്ടി വേഗം കാത്തിരിക്കും.
പപ്പ വേഗം വരും,
പപ്പ കൈവീശിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഞാനും പുഞ്ചിരിയോടെ തിരിച്ച് കൈവീശി. ദ്രോണ ബിൽഡിങ്ങിലേക്ക് കയറിപ്പോയി നോക്കി അവർ ഇരുന്നു. അയാളെ കാണാതായപ്പോൾ മാളൂർ ഷാജിയും കാറിൽ നിന്നിറങ്ങി. പപ്പ എന്താ വരാത്ത അങ്ങളെ? അവൾ അയാൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഷാജിയോട് ചോദിച്ചു. നമുക്ക് കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യാം, അവർ സംസാരിക്കാവും, ഇല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. ഷാജി അവളോട് പറയുമ്പോൾ അയാൾക്ക് ഫോൺ വന്നു. ഷാജി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഷാജി തിരിഞ്ഞിന്ന് സംസാരിക്കുന്ന കണ്ട് മാളു ബിൽഡിങ്ങിനടുത്തേക്ക് നടന്നു. പെട്ടെന്നാണ് വെടിയച്ചുടെ ശബ്ദം അവിടെ ഉയർന്നത്. ഞെട്ടിത്തരിപ്പോടെ ഞാൻ ബിൽഡിങ്ങിന് മുകളിലേക്ക് നോക്കിയതും എന്റെ മുമ്പിലേക്ക് എന്റെ പപ്പ വന്ന് വീണു.
പപ്പ!
ഞാൻ അലറിക്കൊണ്ട് അദ്ദേഹത്തിനടുത്തേക്ക് ഓടിച്ചെന്നു.
മോളെ!
ചോരയിൽ മുങ്ങിക്കിടക്കുന്ന എന്റെ പപ്പ മുകളിലേക്ക് വിരൽ ചൂണ്ടി. ഞാൻ അലറിക്കൊണ്ട് മുകളിലേക്ക് നോക്കിയതും ദൈവത്തിന്റെ വെളിച്ചമെന്നോണം സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം അവിടെ പരന്നത് ഒരുമിച്ചായിരുന്നു. താഴേക്ക് നോക്കുന്ന സിദ്ധാർത്ഥന്റെ മുഖം ഞാൻ വ്യക്തമായി കണ്ടു. അങ്കിൾ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കാശി തുടർന്നു.
പക്ഷെ അവൻ നേരെ തിരിഞ്ഞതും അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന എന്നെയാണ് കണ്ടത്. അവൻ എന്നെ തള്ളിമാറ്റി താഴേക്ക് ഓടി. നിലത്ത് തോക്കെടുക്കുന്ന കണ്ട് ഞാൻ അവനെയും തോക്കിനെയും മാറി മാറി നോക്കി. അവിടെയാണ് എനിക്ക് പിഴച്ചതും. നിലത്ത് കിടക്കുന്ന തോക്കെടുത്താണ് ഞാൻ താഴേക്ക് ബഹളം കേട്ട് നോക്കിയത്. അപ്പോഴേക്കും സിദ്ധു അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. ജനക്കൂട്ടം താഴേക്ക് നോക്കി എന്നെയാണ് കണ്ടത്. എന്നോട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഫോണിലൂടെ ദാദ പറഞ്ഞെങ്കിലും ദ്രോണങ്കൾ അവിടെ എത്തിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആംബുലൻസ് വരുന്നതും അദ്ദേഹത്തെ കൊണ്ടുപോകുന്നെല്ലാം ഒരു തരിപ്പോടെയാണ് ഞാൻ നോക്കി നിന്നത്. കുറെ പേര് മുകളിലേക്ക് ഓടി വന്ന് എന്നെ പിടികൂടി താഴേക്ക് വലിച്ചുകൊണ്ടുപോയി. ഞാൻ പറയുന്ന കേൾക്കാൻ പോലും ആരും മനസ്സ് കാണിച്ചില്ല. താഴേക്ക് എന്നെ വലിച്ചുകൊണ്ടുപോയതും പോലീസ് വന്ന് എന്നെ അപ്പോൾ തന്നെ വിലങ്ങണയിച്ചു. രണ്ടുപേര് ഞാൻ താഴേക്ക് തള്ളിയിരുന്ന കണ്ടെന്ന് കള്ള മൊഴിയും കൊടുത്തു. നിങ്ങളെല്ലാവരും വിവരമറിഞ്ഞെത്തിയപ്പോഴേക്കും ജനങ്ങൾ രോഷാകുലരായി എന്നെ തെറി പറയാൻ ഉപദ്രവിക്കാനും ശ്രമം തുടങ്ങി. അന്ന് നിങ്ങളെല്ലാവരും അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കെഞ്ചി പറഞ്ഞിട്ടും ഞാൻ ജയിലിലായി. കള്ളസാക്ഷികളായി വന്ന രണ്ട് നാട്ടുകാരും എൻ്റെ കയ്യിലുള്ള സിദ്ധുവിൻ്റെ തോക്കും എൻ്റെ ഫോണിലേക്ക് ലാസ്റ്റ് കോൾ വന്നത് ദ്രോണാങ്കിളുടെ ആയതുകൊണ്ട് ഞാൻ കുടുങ്ങാൻ കാരണമായി. ആ മാസങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പുമായി കുറേ ദിവസങ്ങൾ. പോലീസിനോട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. തെളിവുകൾ എനിക്കെതിരായി. ഞാൻ തെറ്റിയതില്ലെന്ന് കോടതിയിൽ കേണു പറഞ്ഞിട്ടും എനിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം അവൻ അടച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സാക്ഷിയായ മാളു എല്ലാം നേരിൽ കണ്ട ഷോക്കിൽ ആശുപത്രിയിൽ ഇരിക്കുകയായിരുന്നു. ദ്രോണയുടെ മരണം സ്ഥിരീകരിച്ചു. മാളു അതോടെ തകർന്നു. വിവരമറിഞ്ഞ തേജസ്സും റക്കമ്മയും ആശുപത്രിയിൽ എത്തുമ്പോൾ അവൾ മരവിച്ചിരിക്കുകയായിരുന്നു. തേജസ്സിനെ കണ്ടത് അവൻ ഇറുകെ കെട്ടിപ്പിടിച്ച് നിന്നതാണവൾ. പിന്നെ അവൾ അവനെ വിട്ടിട്ടില്ല. അന്ന് തന്നെ മാളവികയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. ദ്രോണയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാണ് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയത്. തേജസ് പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കാശി തേജസ്സിനരികിലിരുന്നു. മുഖം കുനിച്ചിരിക്കുന്ന തേജസ്സിനെ ചേർത്ത് പിടിച്ചു. കാശി തുടർന്നു, അവിടുന്ന് അങ്ങോട്ട് ഞാൻ ജയിലിലായി. പപ്പ മരിച്ച ഷോക്കിൽ നിന്ന് ഇവൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് മിണ്ടാൻ തുടങ്ങിയത് പോലും. തേജസ്സും ഷാജിയങ്ങളും കുടുംബവും ദ്രോണാങ്കിളുടെ അച്ഛനും ഇവളുടെ ഈ അവസ്ഥ കണ്ട് തകർന്നു പോയിരുന്നു. അപ്പോഴും അവർക്കൊന്നും അറിയില്ലായിരുന്നു മാളു സിദ്ധുവിനെ കണ്ടിട്ടുണ്ടെന്ന്. ഒരു ദിവസം ഇവളും ഇവന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ഇവരുടെ കാറിന് നേരെ മറ്റൊരു വാഹനം വന്ന് ഇടിച്ചത്. ആരൊക്കെയോ ചേർന്ന് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ജീവൻ തിരിച്ചിട്ടി. അവർ സുഖപ്പെടുന്നവരെ ഷാജിയും ഫാമിലി റക്കമ്മയുമാണ് ഇവരെ നോക്കിയത്. ഇവരൊന്ന് നേരെ നടക്കാൻ പോലും ഒരു ഒന്നൊന്നര വർഷത്തോളം എടുത്തു. അപ്പോഴാണ് തേജസ് ഇവൾ പറഞ്ഞിട്ടെല്ലാം അറിയുന്നത്. പിന്നെ ഇവൻ എന്നെ ജയിലിൽ കാണാൻ വന്നിരുന്നു. പക്ഷെ ഞാൻ ആരെയും കാണാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. തേജസ് എന്നെ കാണാൻ വന്ന അന്ന് തന്നെ അവരുടെ വീടിന് നേരെ രാത്രി കണ്ണീരുണ്ടായി. തേജസ് വീട്ടിൽ ചെല്ലുമ്പോൾ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് റക്കമ്മയും നെറ്റിയിൽ മുറിവ് ഡ്രസ് ചെയ്ത് ഇവളും ഹാളിൽ ഇരിക്കുകയായിരുന്നു. ഷാജി അങ്കിളിന് അവരുടെ ഭാര്യ അതൊക്കെ കണ്ട് പേടിച്ചു. അയാൾക്കും എന്തെങ്കിലും സംഭവിക്കുന്ന കരുതി അയാളെ വിദേശത്ത് കൊണ്ടുപോയി. അതോടെ ഇവർക്കും ആരും ഇല്ലാതായി. പിന്നെ ഇവളെ ഒറ്റയ്ക്ക് വിട്ടുപോരാൻ ഇവന് പേടിയായി. ഇവളെ നഷ്ടപ്പെടുമോ എന്ന് അവന് ഭയമായി. മാളുവാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടും വരില്ലെന്ന് വാശി പിടിച്ചതോടെ അവരവിടെ തന്നെ ജീവിച്ചു. കാശി പറയുന്നതിനിടയിൽ മാളു പൊട്ടിക്കരഞ്ഞ് അവൻ്റെ മടിയിലേക്ക് വീണു.
എനിക്കൊരു കാര്യത്തിൽ വിഷമമുള്ളൂ, എൻ്റെ കാശി എനിക്ക് രക്ഷിക്കാനായില്ല. പപ്പയുടെ മരണം മുമ്പിൽ കണ്ടപ്പോൾ ഞാൻ തകർന്നുപോയി. എനിക്ക് മാപ്പ് തായോ കാശി, അമ്മേ എനിക്ക് കാശിയെ രക്ഷിക്കാനായില്ല.
മാളു പൊട്ടിക്കരഞ്ഞു. അയ്യേ എന്താടാ ഇത്, പൊന്നുപോലെ നിന്നെ നോക്കി അച്ഛൻ മുമ്പിൽ കിടന്ന് പെടഞ്ഞു മരിച്ച നീ തകർന്നു പോകുന്ന എനിക്ക് മനസ്സിലാവും. അതൊക്കെ ഇപ്പൊ കഴിഞ്ഞില്ലേ, ഇനി അതിനെപ്പറ്റി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇനി നിന്റെ അച്ഛനെ കൊന്ന് അവനെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഞാൻ 5 വർഷം ജയിലിൽ കിടക്കുമ്പോഴും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച അവനെ വെറുതെ വിടരുത്. കാശി പറഞ്ഞു കേട്ട് എല്ലാവരിലും ആ വാശി നിറഞ്ഞു. കാശിയുടെയും തേജസ്സിന്റെയും മാളുവിന്റെയും കണ്ണിൽ പക നിറഞ്ഞു. ശേഖരനെല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ വേഗം റൂമിലേക്ക് തിരിച്ചുപോയി. മാളു എല്ലാവരെയും നോക്കുമ്പോൾ എല്ലാവരും നിറഞ്ഞ മിഴിയോടെ അവരെ സഹതാപത്തോടെ നോക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം നിറഞ്ഞപ്പോൾ അവൾക്ക് സഹിച്ചില്ല. മാളു ദത്തനെ നോക്കി. അവളെ നോക്കി ദത്തൻ പൊട്ടിക്കരഞ്ഞു. അയ്യേ എന്റെ മുത്തച്ഛൻ കരയാണ്. കരയാതെ, എനിക്കറിഞ്ഞ മാളുട്ടി മിണ്ടില്ല കേട്ടോ. ദത്തിൻ്റെയും ദേവികയുടെയും മിഴികൾ തുടച്ചുകൊണ്ട് മാളവി എല്ലാവരെയും നോക്കി. എന്താ എല്ലാവരും ആകെ ശോകടിച്ചിരിക്കുന്നേ, എല്ലാം കഴിഞ്ഞില്ലേ, വിഷമിച്ചിരിക്കാതെ പ്ലീസ്. ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ കരച്ചിൽ കാണാനാ, എന്നാൽ ഞങ്ങൾ പോകുകയേ. അവൾ മുഖം വീർപ്പിച്ച് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യേ മാളൂട്ടി പിണങ്ങിയോ? കാശി അവളുടെ ഇരികവളിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട മാളൂട്ടി പിണക്കുവാ. അവൾ കാശിയോട് പിണക്കത്തോടെ പറഞ്ഞു. ആഹാ നീ പിണങ്ങോടി. ജാനി അവൾ ഇക്കിളിയാക്കി.
അയ്യോ ലക്ഷ്മിയമ്മേ, എന്നെ ഭാഗ്യച്ച് ഇക്കിളിയാക്കുന്നു.
മാളൂട്ടി ഓടിപ്പോയി ലക്ഷ്മിയുടെ നെഞ്ചോട് ചേർന്നു. ലക്ഷ്മി അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു, കവിളിൽ ഉമ്മ വെച്ചു. മാളുവിന്റെ കുസൃതി നിറഞ്ഞ പെരുമാറ്റവും
തേജസിന്റെ കുറുമ്പും കണ്ടതോടെ എല്ലാവരിലും പുഞ്ചിരി വിടർന്നു. ശേഖരൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതേയില്ല. എല്ലാവരും ഡൈനിങ് ഹാളിലേക്ക് പോയപ്പോൾ ശേഖരൻ വേഗം ഹംസക്കെ വിളിച്ചു വരുത്തി കാറെടുത്ത് പുറത്തേക്ക് പോയി. എല്ലാവരും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവരെ ഓർമ്മപ്പെടുത്താതെ അവരെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു. സ്നേഹത്തോടെ എല്ലാവരും ആഹാരം വാരിക്കൊടുക്കുമ്പോൾ തേജസിന്റെയും മാളുവിന്റെയും മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. തേജസിനെ ഏട്ടന്മാർ കൂടുതൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ശ്രീയുടെ റൂമിൽ വെച്ചാണ് മാളു റസിയെ കണ്ടത്. തേജസ് പറഞ്ഞിട്ട് മാളുവിന് അവരുടെ പ്രണയം അറിയാമായിരുന്നു. റൂമിൽ ശ്രീയും മാളു റസിയും മാത്രമായപ്പോൾ ബെഡിൽ ചിരിഞ്ഞിടക്കുന്ന മാളു ജനലരികിൽ നിൽക്കുന്ന റസിയെ അടുത്തേക്ക് വിളിച്ചു.
എന്താ മാളു?
റസി അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എവിടെ ഇരിക്ക്? കുറച്ച് ഗൗരവത്തോടെ മാളു പറഞ്ഞു. റസി ബെഡിലിരുന്നു.
താനെന്റെ ഏട്ടനെ കയ്യും കണ്ണും കാണിച്ചു വളച്ചെടുത്തല്ലേ?
റസി ഞെട്ടിലോടെയും പേടിയോടെയും അവളെ നോക്കി. ശ്രീക്ക് അവരുടെ പ്രണയം അറിയാമെങ്കിലും മാളുവിന്റെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ ശ്രീക്കും പേടിയായി.
അത് മാളു?
ശ്രീയോട് ചോദിച്ചില്ല, ഞാൻ ഇവരോടാണ് ചോദിച്ചത്.
എന്റെ ഏട്ടനെ മയക്കെടുത്ത് രാജകുമാരിയെ കഴിയാമെന്ന് കരുതിയല്ലേ? താൻ കൊള്ളാലോ?
മാളുവിന്റെ വാക്കുകൾ കേട്ട് റസിയെ മുഖം പൊത്തി കരഞ്ഞു.
റബ്ബാണേ നേര്, എനിക്ക് തേജസ്സിന് ജീവനാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തെ സ്വന്താക്കി റാണിയായി കഴിയാമെന്ന് ഞാൻ കരുതിയിട്ടില്ല മാളൂട്ടി.
അവൾ കരയുന്ന കണ്ട് മാളവിക പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
എടോ റസിമോളെ, നിങ്ങളുടെ കോളേജിലേക്ക് ഞാൻ ഒരിക്കൽ വന്നപ്പോ എന്റെ ഏട്ടൻ നിന്നെ എനിക്ക് നീ പോലും അറിയാതെ കാണിച്ചു തന്നിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ മൊഞ്ചത്തി പെണ്ണിനെ.
എന്റെ ഏട്ടത്തിയെ. അവളുടെ മിഴികൾ തുടച്ച് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാള് പറഞ്ഞു. സ്ത്രീ സന്തോഷം കൊണ്ട് നിറഞ്ഞ മിഴികൾ തുടച്ചു. അവർ മൂന്നുപേരും കാശിയുടെയും ജാനിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ തേജസ്സും അവിടെ ഉണ്ടായിരുന്നു. മാളു ഓടിച്ചെന്ന് തേജസിന്റെ അടുത്തേക്ക് പോയി അവന്റെ തോളിൽ കിടന്നു.
അതെ, അവിടുത്തെ പോലെയല്ല, തോടും പുഴയും ചോലയ്ക്കുള്ള സ്ഥലമാണ്. അവിടെ പോയൊന്നും കളിച്ചേക്കരുത്. കുരുത്തക്കേട് കാണിച്ചാ അപ്പൊ ഞാൻ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും, പറഞ്ഞേക്കാം.
അവൻ പറഞ്ഞു കേട്ട് അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൾ തലയാട്ടി.
തേജു, നീ ഇനി എന്തിനാ ഫ്ളാറ്റിലേക്ക് പോകുന്നത്? ഇവിടെ നിന്നൂടെ?
ജാനി അവനോട് പറഞ്ഞു. വരാൻ ജാനി, തൽക്കാലം ഒരു മാസം കൂടി കഴിയട്ടെ, തേജസ് പറഞ്ഞു.
തേജു, ചെവി ഇങ്ങോട്ട് ആയോ?
മാളു പറഞ്ഞു.
എന്ത്? ഒരു കാര്യം പറയാണ് തേജ.
മാളു റസിയെ തൊട്ടു മുമ്പേ ചുമ്മാ പേടിപ്പിച്ച് പറഞ്ഞു.
അപ്പോഴേക്കും പോയി അതൊക്കെ ചോദിച്ചോ? ഒരാളെ കരയിപ്പിച്ചാണ് കുസൃതി ഒപ്പിക്കുന്നത്.
അവൻ അവളുടെ കയ്യിൽ നുള്ളി.
മാളു വേദനിച്ച് കരഞ്ഞു.
എന്താ മോളെ?
കാശി, ഈ തേജസ് എന്നെ പിച്ചി.
മാളു കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് മുട്ടുകുത്തി കാശിയുടെ അടുത്തേക്ക് പോയി. അവൾ കരയുന്ന കണ്ടപ്പോൾ തേജസ്സിന് സഹിച്ചില്ല.
എന്താടാ മോളുടെ കൈ കാണിച്ചു വെച്ചിരിക്കുന്നത്?
മാളുവിന്റെ ചോരകളിൽ ചെൽക്കുന്ന കൈ കാണിച്ചുകൊണ്ട് കാശി ദേഷ്യപ്പെട്ടു. അവളുടെ കൈ കണ്ട് തേജസ്സിന് നെഞ്ചു പൊടിഞ്ഞു. ജാനി റസിയും അവളുടെ കൈ പിടിച്ചു നോക്കി. ജാനി ശ്രീമോളോട് ഐസ് ക്യൂബ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ശ്രീമോൾ താഴെപ്പോയി എടുത്തുകൊടുന്ന ഐസ് ക്യൂബിൽ നിന്ന് ജാനി അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു.
സോറിടാ.
തേജസ് ജാനിയിൽ നിന്ന് ഐസ് ക്യൂബ് വാങ്ങിക്കൊണ്ട് തേജസ് അവളുടെ മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു.
പോടാ, നീ എന്നോട് മിണ്ടണ്ട, ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊടുക്കും. നീ ശല്യപ്പെടുത്തി സൈക്കോ വയ്യാതെയാണ് റസി നിന്നോട് ഇഷ്ടം പറഞ്ഞെന്ന്.
മാളു മുഖം വീർപ്പിച്ച് പറഞ്ഞു കേട്ട് ജാനി മാത്രം വാപൊളിച്ചിരുന്നു.
അയ്യടാ, ഞാൻ ശല്യം ചെയ്തെന്നോ?
തേജസ് അവളോട് ചോദിച്ചു.
ഞാൻ ചുമ്മാ പറഞ്ഞ തേജ.
ഇതൊക്കെ എപ്പോ? ജാനി റസിയെയും തേജസിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു.
ശ്രീമോളെ.
ജാനി ശ്രീയെ നോക്കി വിളിച്ചു.
എനിക്കറിയായിരുന്നു ചേച്ചി,
ശ്രീ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടി.
കാശിയേട്ടാ?
അവൾ വിളിച്ചു കേട്ട് കാശി പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് തേജസ്സും മാളും അവളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി.
എന്നാലെന്റെ ദുഷ്ടന്മാരെ, ഒരു സൂചന തന്നുണ്ടായിരുന്നോ?
ജാനി കാശിയുടെയും തേജസ്സിനെയും പുറത്തേക്ക് പയ്യെ കുത്തിക്കൊണ്ട് പറഞ്ഞു.
എന്നാലിന്റെ റസിയെ, നീ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ.
ജാനി താടി പിടിച്ചുയർത്തി ചോദിച്ചപ്പോൾ നാണം വന്ന് റസി ഓടാൻ ശ്രമിച്ചതും ജാനി അവളെ പിടിച്ചുവെച്ചു.
അപ്പൊ ഇതാണല്ലേ തേജസ്, നിന്റെ ബീവി?
തേജസിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ജാനി പറഞ്ഞു.
അതേലോ പെങ്ങളെ.
തേജസ് അവളുടെ തോളിൽ തിരിച്ച് കൈയിട്ടുകൊണ്ട് പറഞ്ഞു. റസി നാണം വന്ന് അവിടെ നിന്ന് ഓടിപ്പോയി.
നന്നായി മോനെ, അവൾ നല്ല കുട്ടിയാ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ തിരികെ തന്ന കുടുംബം.
അവളുടെ വീട്ടുകാരെ സമ്മതിക്കോ ജാനി?
പിന്നെ സമ്മതിക്കാതെ? എന്റെ തേജസിനെ ആർക്കാ ഇഷ്ടാവാത്ത? അവര് തരും അവൾ നിനക്ക് പൂർണ്ണ മനസ്സോടെ.
ജാനി അവളുടെ മുഖം കൈക്കുമ്പിലെടുത്തുകൊണ്ട് പറഞ്ഞു. തേജസ് പുഞ്ചിരിയോടെ കാശിയെയും ആളുട്ടിയും നോക്കി. വെളിയിൽ പോയി ശേഖരൻ വീട്ടിലേക്ക് വന്നിട്ടും അയാൾ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. ശേഖരന് ആഹാരം കഴിക്കാൻ വിളിക്കാൻ മുറിയിലേക്ക് പോയ ലക്ഷ്മിയോട് അയാൾ പുറത്തുനിന്ന് കഴിച്ചെന്ന് പറഞ്ഞ് ബെഡിലേക്ക് കിടന്നു. കാശിയും ജാനി നിരത്തിരിക്കുന്ന കണ്ട് മാളൂട്ടി ഓടിപ്പോയി അവരോട് പിരിഞ്ഞു.
മാളൂട്ടി, അവിടെ ചെന്നിരിക്കെ.
അപ്പൊ കാശി എന്താ അങ്ങോട്ട് വന്നിരിക്കാത്തെ?
അതോ എന്താ അച്ഛൻ എന്നോട് പറഞ്ഞത്? എവിടെ ഇരിക്കാനാ?
എന്തിന്?
അറിയില്ല മാളൂട്ടി, ഏട്ടൻ്റെ കുട്ടി അവിടെ പോയിരിക്കേ.
ഞാൻ പോവൂല. തേജ ഇങ്ങോട്ട് വായോ, എല്ലാവരും ഇങ്ങോട്ട് വായോ, നമുക്ക് ഇവിടെ ഇരിക്കാം. വാമേ.
അവൾ ചേരിയിരിക്കുന്നവരെല്ലാവരെയും വിളിച്ചു. അവളുടെ കെഞ്ചലോടെയുള്ള വാശിക്ക് മുമ്പിൽ എല്ലാവരും കീഴടങ്ങി. എല്ലാവരും ചമ്മറം പടിഞ്ഞിരുന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോഴാണ് ശേഖരൻ അങ്ങോട്ട് വന്നത്. അയാളെ ആരും കണ്ടിട്ടില്ലായിരുന്നു. അയാൾ ഒന്നുമിണ്ടാതെ ഒരു നിമിഷം നിന്നു. കാശിയോട് സംസാരിക്കുമ്പോൾ എന്തോ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന അവളെ ശേഖരൻ ഒരു നിമിഷം നോക്കി. അവളുടെ മുഖം അയാളെ വേട്ടയാടി. അയാൾ കിതപ്പോടെ അവിടുന്ന് വേഗം തിരിഞ്ഞളന്നു. കാശിയുടെ അച്ഛൻ ശേഖരൻ എന്താണ് മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെക്കുന്നത്? കാശിയെ കാത്തിരിക്കുന്ന അടുത്ത ആപത്ത് എന്താണ്? മറക്കാതെ കാണുക വരും പാർട്ടുകൾ.